ചെരുപ്പിടാതെയും തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ഷാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോഫെലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫെലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലവുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഘ്യനായ ഹുശായി അങ്കികീറിയും തലയിൽ മണ്ണുമാരിയിട്ടും കൊണ്ട് അവനെതിരെ ഒന്നും കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും, എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നാൽ അബ്ശലോമിനോട് രാജാവെ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം, ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസനായിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫെലിന്റെ ആലോചനയെ വ്യക്തമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാധുക്കും അബ്യാധാരും ഉണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്നും കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാധുക്കിനെയും അബ്യാധാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ രണ്ട് പുത്രന്മാർ സാധോക്കിന്റെ മകൻ അഹിമാസും അബ്യാധാരിന്റെ മകൻ യോനാഥാനും ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പീൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരുശലേമിൽ എത്തി. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫീബോശെത്തിന്റെ പുത്രനായ സീബ കോപ്പിട്ട് രണ്ട് കഴുതകളുമായി എതിരെ വന്നിരുന്നു കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉടക്കമുന്തിരിക്കുലയും 100 അത്തിയടയും ഒരു ദൂരത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിന് എന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറി വരുവാനും അപ്പവും പഴവും ബാല്യക്കാർക്കും തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിക്കുന്നവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. എന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരുശലേമിൽ പാർക്കുന്നു. ഇസ്രായേലിന്റെ ഗൃഹം എന്റെ അപ്പന്റെ
രാജ്യത്വം.
ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു രാജാവ് സീബയോട്. ഇതാ മെഫീബോശെത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനായ രാജാവേ, ഞാൻ നമസ്കരിക്കുന്നു, തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ബഹൂരിമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ കേറിയുടെ മകൻ ഷിമയി എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജപുത്രന്മാരൊക്കെയും കണ്ടുവാരി എറിഞ്ഞു. ജനം വീരന്മാരായുള്ളവരെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ഷിമയെ ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച പോ പോ, രക്തപാതക നീച പോ പോ, ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവയ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാതെ പോളിതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബീഷായി രാജാവിനോട്, ഈ ചത്തനായ എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത് എന്ന് ചെന്ന് ഞാൻ ചെന്ന് അവന്റെ തലവെട്ടി കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്, അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കട്ടെ എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്നാ ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഷായിയോടും തന്റെ സകല പുത്രന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീൻ ഞാൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവീൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ഷിമയും മലഞ്ചരിവിൽ കൂടി അടുത്ത് നടന്നും കൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. എന്നാൽ അബ്ശാലോമും ഇസ്രായേലരായ ജനമൊക്കെയും അഹീതോഫെലുമായി യെരുശലേമിലെത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർഘ്യനായ ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്ന് അബ്ശാലോമിനോട് രാജാവെ ജയ ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ശാലോം ഹൂശായിയോട്, ഇതാകുന്നു പോലെ എന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം സ്നേഹിതനോട് കൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഹൂശായി അബ്ശാലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രായേലരൊക്കെയും ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ, അവന്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും, ഞാൻ ആരെ ആകെയാകുന്നു സേവിക്കേണ്ടത്. അവന്റെ മകനല്ലയോ? ഞാൻ എന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവശാലോം അഹീതോഫേലിനോട് നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ചു പറയുന്നെന്ന് പറഞ്ഞു. അഹീതോഫേൽ അബ്സാലോമിനോട് രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പനും നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന് എല്ലാ ഇസ്രായേലിലും കേൾക്കും. നിന്നോടുകൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അബ്സാലോമിനോട് വെൺമാളത്തിന്മേൽ ഒരു കൂടാരമടിച്ചു. അവിടെ അബ്സാലോം എല്ലാ ഇസ്രായേലും കാണുകെ തന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദും അബ്സാലോമിനോടും അഹീതോഫേലിന്റെ ആലോചനകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അനന്തരം അഹീതോഫേൽ അബ്സാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും ധൈര്യപ്പെട്ടും അധൈര്യപ്പെട്ടു ഇരിക്കുന്നവനെ അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കുകയും അപ്പോൾ അവനോടുകൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്സാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്സാലോം അർഹ്യനായ ഹൂശായയെ വിളിക്കുക, അവന്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂശായ അബ്സാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്സാലോമിനോട് ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു ഹൂശായ അബ്സാലോമിനോട് പറഞ്ഞതെന്നാൽ, അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞത് ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കറിയെ പോലെ ഉഗ്രമാനസന്മാരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടെ കൂടെ പാർക്കയില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റോ വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തിങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്സാലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ ശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോടുകൂടെയുള്ളവർ ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലിലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ഗാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്ന ഇസ്രായേലിലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞുഭൂമിയിൽ പൊഴിയുന്നത് പോലെ അവന്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകെ അവനോടുകൂടെയുള്ള അവരെ എല്ലാവരെങ്കിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കുകയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലിലെല്ലാം ആ പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലെ കാണാതാകും വരെ അവനെ അതിനെ അതിൽ വലിച്ചു കളയണം. അപ്പോൾ അബ്സാലോം എല്ലാ ഇസ്രായേലിലും അഹീതോഫേലിന്റെ ആലോചനയേക്കാൾ അർഹ്യനായ ഹൂശായയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്സാലോമിന് അനന്തം വരേണ്ടതിന് അഹീതോഫേലിന് നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാമക്കിനോടും അബ്യാധാരിനോടും ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ അബ്സാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്ക് കടവിങ്കൽ പാർക്കരുത്. രാജാവനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏത് വിധേയനെയും അക്കരെ കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നത് കൊണ്ട് ഏൻ രോഗികളിനരികെ കാത്തു നിൽക്കും ഒരു വേലക്കാരത്തി എന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്സാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹുരിമിൻ ഒരാളുടെ വീട്ടിൽ കയറി. അവന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി വീട്ടുകാരെത്തി മൂട് വിരിയെടുത്ത് കിണറ്റിന്റെ വായിൽ മേൽ വിരിച്ച് അതിനെ കോതമ്പ് ധരിച്ചു. അതിൽ കോതമ്പ് ധരിക്കുക ഇങ്ങനെ കാര്യമറിവാനിടായില്ല. അബ്സാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വന്നു. അഹീമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചു കാണായികയായി ഗർജല്യമേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്നും കയറി രാജാവിനെ പിടിച്ചു. എഴുന്നേറ്റ് വേഗം നടന്നു കിടന്നു പോകുവീൻ, ഇന്ന പ്രകാരം അതിൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹിതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാൻ മരിച്ചു. അവന്റെ അപ്പന്റെ കലറിയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനീയമിൽ എത്തി. അബ്ശലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശലോം യോവാബിന് ഒരു പകരം ആമാസയെ സേനാധിപതിയാക്കി. ആമാസയോ നാഹാശിന്റെ മകളും യോവാബിന്റെ അമ്മ സെറൂയയുടെ സഹോദരിയുമായ അബിഗേലിന്റെ അടുക്കൽ ഇത്ര എന്നുപേരുള്ള ഒരു ഇസ്മായേലിയൻ ചെന്നിട്ട് ഉണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്ശലോം ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമോന്യരുടെ രബായിൽ നിന്ന് നാഹാശിന്റെ മകൻ ഷോബി, ലോ ദെബാറിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഖീർ, ലോഗേലിമിൽ നിന്ന് ബസിലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനെ കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യമം, മാവ്, മലർ, അമരയ്ക്ക പരിപ്പ്, തേൻ, വെണ്ണാട്, പശുവിന്റെ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചുവിരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അനന്തരം ദാവീദ് തന്നോടുകൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി. അവർക്ക് സഹസ്രജന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിന്റെ മുമ്പിൽ ഒരു പങ്ക് യോവാബിന്റെ കൈ കീഴിലും മൂന്നിലൊന്ന് പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീഷയുടെ കൈ കീഴിലും മൂന്നിലൊരു പങ്ക് കിത്യനായ ഇഖായിയുടെ കൈ കീഴിലും വഹിച്ചു. ഇങ്ങനെ ഞാനും നിങ്ങളോടുകൂടെ വരുമെന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യമാരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതി പേർപ്പെട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകെയാൽ നീ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. രാജാവ് അവരോട് നിങ്ങൾക്ക് ഉത്തരം പറയുന്നത് ഞാൻ ചെയ്യാം എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതത്തിൽ നിന്നും ജനമുഖിയും നൂറുനൂറായും ആയിരം ആയിരമായും പുറപ്പെട്ടു. അശ്വരൻ കുമാരനോട് എന്നെ ഓർത്ത് കനിവ് തോന്നി, കനിവോടെ പെരുമാറുവീൻ എന്ന് രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധികാരിമാരോടൊക്കെയും അബ്ശലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്ന് 20,000 പേർ പെട്ടുപോയി. പടാദേശത്ത് എല്ലാവിടവും പരന്നു വന്നു. വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. അബ്ശാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുത പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പു തിങ്ങിയാൻ നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന്റെ കീഴെ എത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്നും കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തനത് കണ്ടിട്ട് അബ്ശാലോമൻ ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് പറഞ്ഞു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്കും 10 ശേക്കേൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. തിരുമേശുവിനക്ക് യോഗ്യമാകുന്നു പറഞ്ഞുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി ആദിമുതൽ എന്നുമേക്കും തന്നെയാണ്. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദികം തുമ്പുരാൻ പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ഏകദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമെ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ദൈവം നമുക്ക് നൽകി. ഈ വർഷത്തിന്റെ ആദ്യ പകുതി പൂർത്തീകരിച്ച് രണ്ടാം പകുതിയുടെ ആദ്യ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ആദ്യ രണ്ടാം പകുതിയുടെ ആദ്യ ബുധനാഴ്ച സുബോറോ പ്രാർത്ഥനയിലാണ് നമ്മൾ ഇന്ന് സംബന്ധിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ പല കാര്യങ്ങളും ഓരോ ആഴ്ചകളിലും നമ്മളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ജൂൺ മാസം ഒടുവിൽ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസവും സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസവും ഒക്കെ കൊണ്ടാടുവാൻ 13 നോമ്പിന്റെ അകമ്പടിയോടുകൂടി പവിത്രമായി അത് പൂർത്തീകരിപ്പാൻ ദൈവം നമ്മൾക്ക് അനുഗ്രഹവും കൃപയും സാവകാശവും നൽകുകയുണ്ടായി. അതിനുശേഷം ജൂലൈ 3 ഇന്ത്യയുടെ അപ്പോസ്തലനും നമ്മളൊക്കെ ക്രൈസ്തവ മേഖലയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുക്കുവാൻ പ്രത്യേകം കാരണഭൂതനുമായിരിക്കുന്ന തോമസ് ലീഹായുടെ പെരുന്നാളും ജൂലൈ മാസം 3 തീയതി വളരെ പവിത്രമായി കൊണ്ടാടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് വീണ്ടും നമ്മൾ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഒത്തുചേരുമ്പോൾ ലോകത്തിൽ ഓരോ സ്ഥലത്തും സങ്കടവും സന്തോഷവും നൽകുന്ന പല കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നു. സങ്കടപ്പെടുന്നവരോടുകൂടെ ദൈവം ഇരിപ്പാനും സന്തോഷത്തിൽ മതിമറക്കാതെ ജീവിതം സൂക്ഷിക്കപ്പെടുവാൻ ആളുകളെ ഓർമ്മപ്പെടുത്തുവാനും ദൈവകൃപ അവരവർക്ക് സമൃദ്ധമായി ലഭിക്കുവാനുള്ള ഒരു ആഹ്വാനവും പ്രാർത്ഥനയും നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകുവാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ നാട്ടിൽ ചില അത്യാവശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഇന്നത്തെ ആഴ്ചയിലും ഈ പ്രാർത്ഥന നേതൃത്വം നൽകുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും നിശ്ചയമായിട്ടും ഉണ്ടാകണം എന്ന സ്നേഹപൂർവ്വം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും ഒരു ഗീതം ആലപിച്ചുകൊണ്ട് ദൈവനമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഗാന ആലാപനത്തിലൂടെ ദൈവനമ്പുരാന്റെ ശക്തി നമുക്ക് ലഭിക്കാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ, ഇന്ന് ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. വളരെ ശ്രേഷ്ഠമായ ഒരാശയം ആ പാട്ടിന്റെ വരികളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ സംജാതമാകണം. അത് നിറവേറ്റിയ നിന്റെ സുതനെ പോലെ ഞാനും നിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ഞാൻ കടന്നു വരുന്നു. എത്ര സുന്ദരമായ ഒരാശയമാണ് പാട്ടുകാരൻ എഴുതി വെച്ചിരിക്കുന്നത്. വേദശാസ്ത്രമുണ്ട്, തിരുവചനത്തിന്റെ പൊരുളുണ്ട്, ദൈവപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഒരു ക്രൈസ്തവന്റെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ള തെളിമയും ഈ നാല് വരികളിൽ ഒതുങ്ങുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി ഈ ഗീതം ആലപിക്കാം. സ്വർഗീയ പിതാവേ, പിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ. നന്മയും പൂർണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാൻ, എൻ മനം പുതുക്കി പാരിടുന്നേ നിത്യം. നിന്യമാടേക്കി ലോകലാവണ്യം, എൻ മനം പുതുക്കി പാരിടുന്നേ നിത്യം. നിന്യമാടേക്കി
ഈ ലോകലാവണ്യം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ നിന്റെ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ ഞാനവനുള്ള കൈയിലിരിക്കയാ ആരുമില്ല നീക്കു ദോഷം ചെയ്യുവാ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സൻഹിതമാണെന്നോ ഞാനറിയുന്നു ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സൻഹിതമാണെന്നോ ഞാനറിയുന്നു എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവാൻ നീ അറിയുന്നു ഒന്നതിൽ നീല വീടിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടു ഒന്നതിൽ നീലത്തു വീടിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടു എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമ്പേ ഞാനിന്നു ബോധമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ എൻ നിന്റെ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ
പ്രാർത്ഥിക്കാം മാമലച്ച
ഓക്കെ നമുക്ക് കൗമ പ്രാർത്ഥിക്കാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന നശിഹരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശ്രദ്ധമുള്ള കന്യാ മർത്തമയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവനമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ ശുഭോലോലോ ബലീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിൽ നിന്നും ഉന്നേക്കം ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, താത്താന്റെ സ്ഥലവഴികളിൽ നിന്നും കണികളിൽ നിന്നും ഞങ്ങൾ ചുറ്റിയൊഴിഞ്ഞ് നിന്നെ മഹിമ നിറഞ്ഞ പ്രകാശത്തിൻ കൂടെ നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പങ്ങൾ ആചരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും സൽക്രിയകൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെയും ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കാൽച്ചുവടുകളെ തിരുവചന പ്രകാരവും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്നെ കുറിച്ചുള്ള ഓർമ്മയിലും ഉറപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെയും നാവുകളെയും നിന്റെ മഹത്വ ശബ്ദങ്ങൾക്കായി കാത്തുകൊള്ളണമേ. നിന്റെ സത്യോപദേശത്തെ ഞങ്ങളിൽ സ്ഥിരപ്പെടുത്തണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കുകയും നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങളിൽ തൃക്കം പാർക്കണമേ. നിന്റെ പരിശ്രയന്മാർക്ക് പരിശ്രമത്ത് അവരെ ഞാനുള്ള തീർത്ഥ പ്രകാരം നിന്റെ പരിശ്രമായ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. തിരുവചന മൂലം അറിയാനെ പഠിക്കുവാനും തിരുവിഷ്ടത്തിന് യോഗ്യപ്രകാരം ഭയഭക്തിയുള്ളവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നാശം വരുത്തുന്ന സ്ഥല സ്വഭാവങ്ങളിൽ ഞങ്ങളിൽ നിന്നും നീങ്ങിപ്പോകുമാറാകണമേ. ഞങ്ങൾ വിചാരിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയും നിന്റെ ആത്മാവിനാൽ നീ നിയന്ത്രിക്കണമേ. സത്യവഴിയിൽ നിന്ന് തെറ്റിവയ്ക്കുവാൻ അതാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനെയും അവന്റെ സേനകളെയും ഞങ്ങളിൽ നിന്ന് വിലക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് പ്രകാശവും ഊടുവഴികൾക്ക് വിളക്കുമായിരിക്കുന്നു. സകല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയിൽ കീഴെ ജീവിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ വെച്ച് യോഗ്യമണ്ണം നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ സ്ഥലപരിസ്ഥന്മാരോടും കൂടെ നിന്റെ സൗഭാഗ്യങ്ങൾ സന്തോഷിക്കുവാനും ഇടയാകണമേ. ആയത് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതി സ്തോത്രവും വരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അന്നനായ മാമനച്ഛൻ, അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം വിനയപൂർവ്വം അറിയിക്കട്ടെ. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ നാട്ടിലെ ചില ആവശ്യങ്ങളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ സമയത്ത് ഒരു അവധിക്ക് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അച്ഛൻ മടങ്ങിയെത്തും. സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ചിന്തകളും അനുഭവങ്ങളും ഓരോ ദിവസവും നമ്മൾ കണ്ടും കേട്ടും രുചിച്ചും അനുഭവിച്ചും ഒക്കെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ യുദ്ധങ്ങൾ മൂലം ഭയപ്പെടുന്ന മനുഷ്യരെ, രോഗത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന മുഖങ്ങളെ, സമ്പത്തിന്റെ പ്രതിസന്ധിയും പരാധീനത മൂലം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ഭവനങ്ങൾ, സമ്പത്ത് അതിശക്തമായി കൂടിയതിന്റെ പേരിൽ ജീവിതം തന്നെ വ്യത്യസ്തമായ നിലയിലേക്ക് മാറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ, ആഹാരത്തിന് വകയില്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കണ്ണുനീരിൽ കഴിയുന്ന ഭവനങ്ങൾ, മുഖങ്ങൾ, ഇങ്ങനെ നാനാതലത്തിലും പല മുഖങ്ങളെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോ ദിവസവും കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഇഷ്ടം സന്തോഷത്തോടെ ഇരിക്കാനാണ്. പൗലോസ് ശ്ലീഹായും ആഹ്വാനം ചെയ്യുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. ഇന്നത്തെ ലോകം കർത്താവിൽ സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി ലോകത്തിന്റെ വിവിധ ഭാവങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഏറെ ആഗ്രഹം വയ്ക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിന് മുമ്പ് വീഡിയോ ക്യാമറ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഏത് കൂതാശകളിൽ സംബന്ധിക്കുമ്പോഴും ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രഫി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ പങ്കെടുക്കും. അവരുടെ കാതുകൾ അന്ന് മിക്സറും വലിയ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സംഗീതത്തെക്കാൾ ഉപരി ദൈവാലയത്തിലാണെന്ന് നിൽക്കുന്ന ബോധ്യത്തിൽ ദൈവശബ്ദത്തിന് കാതോർക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഏത് ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും ആ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി ആ ശുശ്രൂഷ പകർത്തുവാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു കൊച്ചു ഡിവൈസും കൊണ്ട് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ചിലരോടെങ്കിലും ചോദിച്ചു, ഈ എടുത്തതെല്ലാം നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടി കാണാറുണ്ടോ? അതിനൊന്നും സമയം കിട്ടാറില്ല. അന്ന് കുറെ ഫോട്ടോ എടുക്കും, കുറെ വീഡിയോ എടുക്കും, കുറച്ചു പേർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അടുത്ത പരിപാടി എത്തുമ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും, അതും കുറെ ഫോർവേഡ് ചെയ്യും. ജീവിതത്തിൽ ഒരിക്കൽ പോലും രണ്ടാമതൊന്ന് കാണാനായിട്ട് സമയം പലപ്പോഴും തികയാറില്ല, സമയം ലഭിക്കാറുമില്ല. എങ്കിലും ഈ ഒരു വിപ്ലവം ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് മാറും. എല്ലാം നമ്മൾ ഫോട്ടോയ്ക്കകത്ത് ഒപ്പിയെടുക്കുക, ഏത് പരിപാടിയും ഒപ്പിയെടുക്കുന്നു. പക്ഷെ അതിലും ശക്തമാണ് നമ്മളുടെ കണ്ണുകൾ. അതിനൊരു തെളിവാണ് ബാല്യത്തിൽ ഈ മൊബൈൽ ക്യാമറ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ നമ്മൾ കണ്ടതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മൾ കണ്ടതെല്ലാം ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മുടെ ഓർമ്മപഥത്തിലേക്ക് അത് കൃത്യമായി എത്തുന്നില്ല എന്നാണ് ഈ കാലഘട്ടത്തിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത്. ഞാൻ ആമുഖം അവസാനിപ്പിക്കുകയാണ്. ദൈവശബ്ദവും ദൈവമുഖവും കാണാനായിട്ട് ഇഷ്ടപ്പെടേണ്ടുന്നത് മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിലൂടെ കാണുന്നതിനേക്കാൾ ആ ദൈവകൃപയുടെ ആഴം കൃത്യമായി അത് അനുഭവിക്കുവാൻ ലഭിക്കുന്ന വേദിയിലൂടെ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാൻ ശ്രമിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന ചൈതന്യം എന്നും നിലനിൽക്കും. അത് പവിത്രമാണ്, അത് പരിപാവനമാണ്. അത്തരത്തിൽ ഒരു ചിന്ത ആമുഖത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗീതം കൂടി നമുക്ക് ആലപിക്കാനുള്ള സന്ദർഭമുണ്ട്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്ക ഉറപ്പിക്കു എന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ അനുഗ്രഹീതമായൊരു വാക്യമാണ്. ദൈവത്തിന്റെ പ്രകാശം നമ്മിൽ വന്ന് നിറയുവാൻ, യേശുവെ പോലെയാകുവാൻ, ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കുവാൻ, അതുപോലെ ജീവിപ്പാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആ ചിന്ത വരാൻ ഈ ഗീതം ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പാടാം ഒരുമിച്ച്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്താഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത, നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത. പുറത്തിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ
ആകെ എൻ സ്വന്തമാക്കുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. പുറത്തേക്ക് എന്നെ എന്നാഥ നിറക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണനാക്കുക, ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണനാക്കുക. പുറത്തേക്കെന്നെ എന്നാഥ നിറക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
പ്രിയക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യ വൈദിക ശ്രേഷ്ഠതെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം സ്നേഹപൂർവ്വം വിനയത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട രാജശക്തൻ വൈദികരെ സമീപിച്ചിരുന്നു, എങ്കിലും അവരുടെ സമയത്തിരക്കു കൊണ്ട് അവരെ ലഭ്യമല്ലാതെ വന്നപ്പോൾ പ്രഭാതത്തിൽ ഇന്നത്തെ സന്ദേശത്തിന്റെ നിയോഗം എനിക്ക് ലഭിച്ചു. അത് ദൈവ കൃപയായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അല്പസമയം വേദപുസ്തകത്തിലെ ചില ചിന്തകളെ പങ്കുവെക്കുവാനായി ഞാൻ സമയം കണ്ടെത്തുകയാണ്. പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകം എഴുതപ്പെട്ടത് മർക്കോസിന്റേതാണെങ്കിലും ശിഷ്യന്മാരുടെ ഗണത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷമാണ്. 26 അധ്യായങ്ങൾ അതിനുണ്ടെന്നും നമുക്കറിയാം. 28 അധ്യായം, അതിൽ 26 അധ്യായത്തിന്റെ 41 വാക്യമാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എന്നത് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണം ധരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥ്യത്തിൽ ആത്മാവ് ഒരുക്കമുള്ളതോ ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു രണ്ടാമതും ഗത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിപ്പാനായി പോയി. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലവും പൊരുളുമൊക്കെ വായിച്ചിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നൊരു രംഗമുണ്ട്. കുരിശിൽ തറയ്ക്കുവാൻ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഗത്സമന തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിപ്പാനായി ഒന്നാം പ്രാവശ്യം കടന്നുപോയി പോയ സന്ദർഭത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് കടന്നുപോയ ക്രിസ്തു തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടിട്ട് അവരോട് പറഞ്ഞ വാക്കാണ് പരീക്ഷയിൽ അകപ്പെടാതെ ഇരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വീണ്ടും അവരെ ഉണർത്തിയതിനു ശേഷം പ്രാർത്ഥിപ്പാൻ പിതാവായ സ്വർഗത്തിലെ ദൈവത്തോട് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങേണമേ, എങ്കിലും അവിടുത്തെ ഇഷ്ടം അതുപോലെ ആകട്ടെ എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് പിതാക്കന്മാർ നല്ലൊരു വാക്കും നല്ലൊരു തലക്കെട്ടും കൊടുത്തിട്ടുണ്ട്. പ്രെയർ ഓഫ് ആഗണി, മനസ്സിന്റെ വേദന സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ടും അത് സ്വയം സ്വീകരിച്ചുകൊണ്ടും അത് ജീവിതത്തിന് അനിവാര്യമാണെന്നും ഒക്കെ സ്വയം ചിന്തിച്ചുകൊണ്ടും വിയർപ്പുതുള്ളികൾ കണം കണമായി പോകേണ്ടുന്ന വിയർപ്പ് രന്ധ്രത്തിലൂടെ രക്തം പൊടിഞ്ഞ് മണ്ണിലേക്ക് ഇറ്റുവിറ്റ് വീഴുന്ന ഒരു രംഗം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വേദന, ഏറ്റവും കഠിനമായ വേദനയെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ എല്ലു നുറുങ്ങുന്ന വേദനയോടുകൂടി അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായി ചിലരെങ്കിലും വൈദ്യശാസ്ത്രമൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ ജീവിതത്തിൽ മനസ്സ് നീറുമ്പോഴും ചിലട് പറയും അത് മനസ്സിന്റെ വേദന ശരീരത്തിന്റെ വേദനയേക്കാൾ വലുതാണ്. അതൊരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ അത് ശക്തമായി വാദിക്കാറുണ്ട്. കാണാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അതികഠിനമായി പ്രതിസന്ധിയും തലയെ മരവിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളോ കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുമ്പോൾ അത് ശക്തമായ വേദനയാണെന്ന് പ്രസ്താവിക്കുകയും അത് അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. പക്ഷേ ദൈവപുത്രൻ എടുത്ത വേദന ഏറെ മണിക്കൂറുകൾ വേദനയിലൂടെ കടന്നു പോകാൻ ആദ്യം മനസ്സിലൂടെ, പിന്നെ ചിന്തകളിലൂടെ, ഒടുവിൽ ശരീരത്തിലൂടെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വയം താഴ്മപ്പെട്ട് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാനായി പുത്രനാം ദൈവമായി ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് ഗത്തമന തോട്ടത്തിലിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സമയം പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ സമീപ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. അവരുടെ മനസ്സിലും ഉത്കണ്ഠയുണ്ട്. ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? അവരൊരിക്കലും തൊട്ടടുത്ത് നടക്കുന്ന ദിവസങ്ങളിലെ അതിശക്തമായ വേദനയുടെ അനുഭവത്തെ കുറിച്ചൊന്നും ഒരുപക്ഷെ അവർ സ്വപ്നം കണ്ടതായിട്ട് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിലും അവരുടെ മനസ്സിലും എന്തൊക്കെയോ കാഹളധ്വനി ഉദിക്കുകയാണ്. വേദനയുടെ ഒരു ഗന്ധം, മരണത്തിന്റെ ഒരു ഗന്ധം അവരെയും ഭരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പത്രോസ്ലീഹ തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്നൊരു ശക്തമായ ഒരു സപ്പോർട്ടിംഗ് സെന്റൻസ് കർത്താവിനോട് പറയുന്നുണ്ട്. ഞാൻ കൂടെ കാണും, നീ പേടിക്കണ്ട. അപ്പോൾ കർത്താവ് ഈ രാത്രിയിൽ കോഴി പോകും മുമ്പേ ഈ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ശക്തീകരിച്ചത് ഇങ്ങനെയാണ്, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. അവനോടുകൂടി മരിക്കാൻ 12 ശിഷ്യന്മാരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷെ ആ സന്ദർഭത്തിൽ തന്നെ ഒരാൾ കൃത്യമായിട്ട് ചിന്തിച്ചിരുന്നു, ക്രിസ്തുവിനെ എങ്ങനെ ഒട്ടിക്കൊടുക്കണം. ആ ഒറ്റക്കെട്ടായി നിന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷമുള്ള സന്ദർഭമാണ്. അനന്തരം യേശു അവരുമായി ഗെത്തമന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശിഷ്യ സമൂഹത്തെ ഒരു വിളിപ്പാടകലം നിർത്തിയിട്ടാണ് ഗെത്തമന തോട്ടത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് പോയത്. ഒലിവ് വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പാറയിൽ ഇങ്ങനെ പിതാവാം ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട്, ദർശന സ്വഭാവത്തിലുള്ളൊരു മുഖവും കണ്ട് യേശു തമ്പുരാൻ ഇരിക്കുന്ന ഒരു രംഗം. ഈ ചിത്രം നമ്മുടെയൊക്കെ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തിന് തൊട്ടു മുകളിലായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ചിത്രകാരന്റെ ഭാവനയാണ്. അതിൽ കാണുന്നത് നിലാവുള്ളൊരു രാത്രി ഗെത്സമന തോട്ടത്തിൽ മരങ്ങളുടെ ഇടയിൽ ഒരു പാറയിൽ വളരെ സന്തോഷത്തോടെ എന്തോ ഒരു കാര്യത്തിന് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. പക്ഷേ ഗെത്സമന തോട്ടത്തിൽ നേരിട്ട് പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ള ഒരു ചിത്രത്തിലും അപ്രകാരം ഒരു സൗമ്യ മുഖം അല്ലെങ്കിൽ സന്തോഷത്തിന്റെ മുഖമുള്ള ഒരു ക്രിസ്തുവിനെ അവിടെ കാണുന്നില്ല. വേദനയുടെ അല്ലെങ്കിൽ ദ പ്രെയർ ഓഫ് ആഗനി, ആ മനസ്സിന്റെ ദുഃഖം ഘനീഭവിക്കുന്ന, രക്തം വാർന്നു പോകുന്ന ഒരു വലിയ വേദനയുടെ മുഖം ക്രിസ്തുവിന്റെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം നടത്തിയപ്പോൾ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളിന്ന് ഞാൻ ഇന്ന് തുടർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗൗരവമല്ലാതെ കാണുന്ന ചില വസ്തുതകളുണ്ട് ജീവിതത്തിൽ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വിഷയമാണ് പ്രാർത്ഥന. നമ്മൾ ഏറ്റവും ഗൗരവമല്ലാതെ കാണുന്ന വിഷയം പ്രാർത്ഥനയാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം നമുക്ക് അനിവാര്യമായ കാര്യമാണ്. കോവിഡ് കാലവും നമുക്ക് അതിന് വേണ്ടുന്ന ഒരുപാട് റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരുപാട് ലൈസൻസ് തന്നു. അപ്പൊ ആ മാസത്തിൽ ഒരിക്കൽ വന്നാലും മതി, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രോഗിയാണെങ്കിൽ ഉപവസിക്കേണ്ട ആവശ്യമില്ല, രോഗിയാണെങ്കിൽ നോമ്പിന്റെ ഭക്ഷണക്രമം ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വയം കൺവിൻസിംഗ് ആയിട്ട് നമ്മുടെ ലോജിക്കിന് ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കോവിഡ് കാലത്തിലൂടെ നമ്മൾ കണ്ടെത്തി. അതിന്റെ എല്ലാ പശ്ചാത്തലം പ്രാർത്ഥനയ്ക്കുള്ള മടി തന്നെയാണ്. ഇത് ഞാൻ ആരെയും ക്ലിപ്തപ്പെടുത്താനോ ചൂണ്ടാനോ വിരൽ ചൂണ്ടാനോ അല്ല, ഞാൻ എന്നെയും കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, ഒരു ബൈപാസിംഗ് കണ്ടുപിടിക്കാമോ, അതിലേറെ സന്തുഷ്ടരായ ഒരു തലമുറയിലൂടെ നമ്മൾ പോകുന്നു. എന്നാൽ ഏറെ താല്പര്യത്തോടുകൂടി പഠിക്കാനും പുതിയ വിഷയങ്ങൾ ഗ്രഹിക്കാനും ലോകത്തിൽ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ, പുതിയ സ്ഥലങ്ങളിൽ ഏതെങ്കിലും സെലിബ്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാന്, എന്തെങ്കിലും സ്പോർട്സ് ഗെയിംസ് മേഖലകളിൽ പുതിയ തരംഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കാണാന്, ലോകത്തിനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും സംഗീത മേഖലകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ആസ്വദിക്കാന്, അതിനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എത്ര പണം ചെലവഴിക്കുവാനും യാതൊരു പ്രയാസവുമില്ല. ദൈവ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാനും ദൈവ വിഷയങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുവാനും ദൈവമാണെന്നെ നടത്തുന്നുള്ള ചിന്ത പലപ്പോഴും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ തുടർന്നുള്ള സമയം പെട്ടെന്ന് എടുക്കുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇത് കൂടെ കൂടെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്നോട് തന്നെ ഇത് വിഷയം സംസാരിക്കുക. വാട്ട് ഈസ് ദ നീഡ് ഓഫ് പ്രേയർ? എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, നമുക്ക് അതിനൊക്കെ ധാരാളം മറുപടികളുണ്ട്. എത്ര തരം പ്രാർത്ഥനകളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പല ക്രമങ്ങളും നമുക്കറിയാം. പാമ്പാക്കുള്ള നമസ്കാരം കാണാതെ അറിയാവുന്നവരുണ്ട്, ഞങ്ങൾക്കുള്ള കർത്താവെ കാണാതെ അറിയാം, യഹോവ എന്റെ ഇടയനാകുന്നു കാണാതെ അറിയാം, 119 സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചവരുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ എന്തൊക്കെയോ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സ്വായത്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ മറുപടി കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഒന്ന്, ടു പ്രൈസ് അവർ ക്രിയേറ്റർ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ലോകത്തിൽ മനുഷ്യന് നൽകിയിരിക്കുന്ന അവസരമാണ് പ്രാർത്ഥന. പ്രാകാരേണയുള്ള അർത്ഥന, മുന്നമേ നിന്ന് അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ദൈവത്തെ കാണാൻ എടുക്കുന്ന സമയം. അതിനൊക്കെ പല വ്യാഖ്യാനങ്ങൾ കാലഘട്ടത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്താവിനെ കാണാൻ, കുട്ടികളോടൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അപ്പനും അമ്മയ്ക്കും ടീച്ചേഴ്സിനും സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഗുഡ് മോർണിംഗ് പറയും. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെന്ന് ക്രിസ്തുവിനൊരു ഗുഡ് മോർണിംഗ് പറയാനുള്ള ഒരു ആർജവത്വം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കണം. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, കുഞ്ഞ് യേശു അപ്പച്ചനെ കണ്ട് തൊഴുന്നുണ്ട്, യേശു അപ്പ എന്ന് വിളിക്കുന്നുണ്ട്, സങ്കീർത്തനം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഈ ആവേശം കുറച്ച് കഴിഞ്ഞെങ്കിൽ നഷ്ടപ്പെടുകയാണ്. അത് ആരാ നഷ്ടപ്പെടുത്തുന്നതെന്ന്, ഗ്രാൻഡ് പേരൻസ് ആണോ, പേരൻസ് ആണോ, അവരുടെ സാഹചര്യമാണോ, അവരുടെ ജീവിതത്തിന്റെ വർത്തമാനങ്ങളാണോ, ആ വീടിന്റെ സംസ്കാരമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോ വീടും ഈ കാര്യങ്ങളിൽ വ്യത്യസ്തമാണെന്നാണ് എന്റെ ഒരു ഗ്രാഹ്യം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അവ ദൈവത്തിന് വന്ദനം പറയാൻ ഉള്ള ഒരാഹ്വാനം. പണ്ട് വന്ദനം പറയുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലായിരുന്നു, രാവിലെ എഴുന്നേറ്റാൽ വന്ദനം യേശു വര എന്നുള്ളൊരു പാട്ട് ഇങ്ങനെ ഈണത്തിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകും. ആ വീടുകൾ തമ്മിലുള്ള ബന്ധം തന്നെ ഈ പ്രാർത്ഥനയുടെ ബന്ധമാണ്. ഇന്ന് അതൊക്കെ മാറ്റപ്പെട്ടൊരു ഗുഡ് മോർണിംഗ് നമ്മൾ നിർത്തുക. ചിലരൊക്കെ പറയാറുണ്ട്, ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞപ്പോ കുഞ്ഞിങ്ങനെ രാവിലെ പോയി ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കല്ല കുഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നോക്കും. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് കുഞ്ഞ് ഒറ്റ തിരിഞ്ഞ് നടക്കാനും കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. പ്രാർത്ഥന ഒരു സംയുക്തമായ കാര്യമായി കുടുംബങ്ങളിൽ നടത്തപ്പെടണം. അവിടെയാണ് ദൈവത്തിനുള്ള മഹത്വം പരിപൂർണമാകുന്നത്. നമ്മൾ വ്യക്തിപരമായി ചെയ്യണം, രഹസ്യമായി ചെയ്യണം, പബ്ലിക് മിനിസ്ട്രി ആർഷിപ്പ് ദേവാലയത്തിൽ ചെയ്യണം. പക്ഷെ കുടുംബത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ ഭാഗമാണെങ്കിൽ കുടുംബമായി പ്രാർത്ഥിക്കണം. ഈ ചിന്ത പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് കുഞ്ഞു രാവിലെ പ്രാർത്ഥിച്ചിട്ടാ പോയത്. വൈകിട്ട് വന്നപ്പോഴും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുരിശു വരച്ചേ കിടക്കാവൂ. അപ്പൊ ഈ പറയുന്ന ആള് ചെയ്യുന്ന രണ്ടും തെറ്റാണെന്ന എന്റെ വാദം. അങ്ങനെ വരച്ചിട്ടല്ല കിടക്കേണ്ടത്, അത് സെക്കൻഡറി ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേസിംഗ് ടെൻഡൻസി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ, ശൈശവത്തിലെ വളർത്തിയെടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒപ്പം നിങ്ങൾ അതിന്റെ മാതൃക കാണിക്കാനും മറന്നു പോവുകയും ചെയ്യരുത്. രണ്ട്, ഇറ്റ് ഈസ് എ ടൈം ഫോർ താങ്ക്സ് ഗിവിംഗ്. ലഭിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്ന, ഒരു പുതിയ വീട് കിട്ടിയാൽ ഉടനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ദൈവത്തിന് നന്ദി പറയാം. ഒരു കാറ് കിട്ടിയാൽ ചില എഴുതി വെക്കാറുണ്ട്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പൊ അത് ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെറ്റിയിലാണ് ആദ്യം എഴുതി വെക്കേണ്ടത്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മൾ ഓരോ ദിവസവും രാവിലെ വീണ്ടും വീണ്ടും എഴുതണം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദ ഡേ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ടുഡേ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ എഴുന്നേക്കാൻ പറ്റിയല്ലോ. അതിന് നന്ദി പറയുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലുത്. പിന്നെയാണ് ഗാഡ്ഗറ്റ്സിനും കാറിനും വീടിനും സുഖസൗകര്യങ്ങൾക്കും പുതിയ ജോലിക്കും. നമ്മൾ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ചില കുട്ടികളെങ്കിലും നിർബന്ധിച്ച് പള്ളി കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ചില കുട്ടികളെങ്കിലും വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ശ്രീബ വെച്ച് തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് വിടാറുണ്ട്. ചില കുട്ടികളെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അമേരിക്കയും നാടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നാട്ടിലെ വരുന്ന സമയത്തൊക്കെ പരീക്ഷയുടെ സമയത്ത് ഹോൾ ടിക്കറ്റും പേപ്പറും പേനയും എല്ലാം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ ഞാൻ ഇടുന്ന സ്ഥലത്തൊക്കെ വെറും സാധുക്കളായ മനുഷ്യരാ. അവരിന്നും അത് പാലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വേള ഹോൾ ടിക്കറ്റും പേനയും എല്ലാം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ എക്സാം എഴുതുന്ന ഡെസ്കും കുടിഞ്ഞു കൊണ്ടുവരാമെങ്കിൽ ഞാൻ അതുകൂടെ അങ്ങ് കുറിച്ച് വരച്ച് തരാമെന്ന്. ഞാൻ ഇത്തിരി ഫലിത രൂപേണ, അത് പബ്ലിക്കായിട്ടല്ല, ഫലിത രൂപേണ പേഴ്സണലായിട്ട് അവരോട് പറയാനൊരു ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒരു വലിയ വിശ്വാസം ഉണ്ട് എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നീ പള്ളിയിൽ പോയി വെറുതെ സമയം കളയണ്ട, ആ ദിവസം കൊണ്ട് നീ കൂടുതൽ പഠിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു വികലമായ ചിന്ത ആ കുഞ്ഞിന്റെ മനസ്സിൽ അറിയാതെ കൊടുക്കുകയാണ്. മൂന്ന്, ഇറ്റ് ഈസ് എ ടൈം ഫോർ പെറ്റീഷൻസ്. നമ്മുടെ അപേക്ഷകളെ കണ്ണുനീരോടെ സമർപ്പിക്കാനുള്ള അവസരം ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ചില സമയത്തൊക്കെ പ്രേസിംഗും താങ്ക്സ് ഗിവിങ്ങും നമ്മൾ മറന്നുപോയിട്ട് കംപ്ലീറ്റ് എഴുതി അങ്ങ് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്ത് കിട്ടാനുണ്ട്. ആ ഒരു പെറ്റീഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏറ്റവും നമുക്ക് അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ അനാവശ്യമായ പ്രാർത്ഥനകളാണ്, കിട്ടാൻ യാതൊരു സാധ്യത ഇല്ലെങ്കിലും അത് നമ്മൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പ്രാർത്ഥന സമർപ്പിക്കുക, അതിന് നേർച്ച നേരുക, ആ വർഷത്തെ പല പരിപാടികളും നമ്മൾ സ്പോൺസർ ചെയ്യുക. അങ്ങനെയല്ല, ഈ പ്രേസിംഗും താങ്ക്സ് ഗിവിങ്ങും മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ പെറ്റീഷൻസ് പറയാൻ. ദൈവം തന്ന നന്മകളെ നന്നായിട്ട് ഓർക്കണം. ഇപ്രകാരം ഒരു ജീവിതം ഈ ലോകത്തിൽ നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിക്കണം. എന്നിട്ട് വേണം നമ്മുടെ അപേക്ഷകളെ സമർപ്പിക്കുവാൻ. അല്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും മതി വരാത്തവരായി ഇങ്ങനെ അസംതൃപ്തമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അവരുടെ ആഗ്രഹം എപ്പോഴും പണം സമ്പാദിക്കുക, പണം കൂട്ടിവെക്കുക. അതൊരിക്കലും അവർക്ക് ചെലവാക്കാൻ ഇഷ്ടമല്ല, അവരെപ്പോഴും കൂട്ടിവെക്കുന്നവരാണ്. പക്ഷെ കൂട്ടിവെച്ചാൽ, വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, നീ ഇങ്ങനെ കൂട്ടിവെച്ചാൽ ഇന്ന് രാത്രി നിന്നെ നിന്റെ ആത്മാവിനെ ദൈവം ഒന്ന് തിരികെ ചോദിച്ചാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്ന ഒരു തൃപ്തമായ ജീവിതത്തോടുകൂടി നമ്മുടെ അപേക്ഷകളെ സമർപ്പിക്കുക. വീണ്ടും, ഇറ്റ് ഹെൽപ്സ് ടു ഗ്രോ എ പേഴ്സൺ ഇൻ ഹോളിസ്റ്റിക് ഗ്രോത്ത്. സമഗ്രമായ ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായി നമുക്ക് എപ്പോഴും നൽകുന്ന ഒരു കൃപയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. ഇന്ന് തലമുറ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ബ്രെയിൻ നല്ലതായിട്ട് വികസിക്കണം, അതിന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കുമോൺ പോലെയുള്ള കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉള്ള മേഖലകളിൽ അവർക്ക് പരിശീലനം കിട്ടാൻ അവരെ എപ്പോഴും അയക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ദൈവജ്ഞാനത്തെക്കാൾ വലുത് ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവം ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുന്നു. എന്തിനാ താഴേക്ക് നോക്കുന്നത്? ഏതൊക്കെ വീടുകളാ ഹ്യൂസ്റ്റണിലുള്ളത്? ഡയോസിസിൽ എത്ര വീടുകൾ ഉണ്ടെന്ന് കാണാനല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ്. നമ്മൾ ഇന്ന് എന്നെ കേൾക്കുന്ന മുതിർന്ന തലമുറ മുഴുവനും ഏകദേശം അല്ലെങ്കിൽ ഏകദേശത്തിൽ കൂടുതൽ ദൈവത്തെ അന്വേഷിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. പക്ഷെ നമ്മൾ അത് മറന്നിട്ട് നമ്മുടെ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിച്ചതല്ല. കൂടുതൽ പഠിക്കുക, കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ പണം സമ്പാദിക്കാം. കൂടുതൽ പണം സമ്പാദിച്ചാൽ ലൈഫ് വളരെ സേഫ് ആണ്, കംഫർട്ടബിൾ ആണെന്നൊരു ചിന്ത അതൊരു എപ്പിക്യൂറിയൻ തിയറിയ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതിനുവേണ്ടി പണം സമ്പാദിക്കുക. അതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ, എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തിനകത്ത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളൂ. അതുണ്ടാകണമെങ്കിൽ പണം വേണം. ആ പണം ഉണ്ടാകാനുള്ള ഒരു സന്ദർഭത്തിലേക്ക് നമ്മുടെ തലമുറയെ തള്ളിക്കുകയാണ്. ഇന്നൊരു 10 കുട്ടികളോട് ചോദിച്ചാൽ 8 കുട്ടികൾ പറയും ഐ വാണ്ട് ടു ബിക്കം മൾട്ടി മില്യണയർ ഓർ ബില്യണയർ. അതാണ് പ്രധാനപ്പെട്ട, അല്ലാതെ ഇന്ന പ്രൊഫഷൻ വേണമെന്ന് ഒരു പറയുന്നില്ല. ഇപ്പൊ ഈ ഒരു കാലഘട്ടം വരെ മെഡിക്കൽ സയൻസും ടെക്നോളജിയും സയന്റിസ്റ്റ് അങ്ങനെയൊക്കെ പഠിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ പേരും ചിന്തിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്ത് പരിചയപ്പെട്ട ഒരു 4 കുട്ടികൾ, 4 പേരുടെയും എഞ്ചിനീയറിംഗിന്റെ നല്ല സ്കോറോടുകൂടി മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, ബിസിനസ് സ്കൂളിലേക്കൊന്ന് മാറിയാൽ നമുക്ക് കിട്ടുന്ന പണത്തെ വർദ്ധിപ്പിക്കാനുള്ള മേഖല നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഒരു MBA കൂടെ ഇതിന്റെ കൂടെ പഠിക്കുന്നത് നല്ലതാകും. പക്ഷേ ഏറെ സംസാരിച്ചു കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് രണ്ടും നടക്കത്തില്ല. ആഗ്രഹം ഇങ്ങനെ മുമ്പിൽ നിൽക്കുക, ഓരോരുത്തർ ഓരോ വിഷയം പരിചയപ്പെടുത്തുമ്പോൾ പണം സമ്പാദനത്തിന്റെ ഒരു പുതിയ മേഖല കിട്ടിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും കണ്ണു മഞ്ഞിക്കും. അപ്രകാരമുള്ളൊരു ചിന്ത ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകാൻ കാരണം ഇത് നമുക്കൊരു സമ്പൂർണമായ അല്ലെങ്കിൽ സമീകൃതമായ രീതിയിലുള്ള വളർച്ചയുടെ പൊരുൾ കുടുംബങ്ങളിൽ നിലനിർത്താനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു ഗ്രോ ഇൻ വിസ്ഡം. ദൈവജ്ഞാനത്തിൽ വളരാൻ ലോകത്തിൽ ഒരു 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 സ്കൂളേ ഉള്ളൂ. ആ സ്കൂളിന്റെ പേരാണ് പ്രാർത്ഥന, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന പഠനം ജ്ഞാനം. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ഇച്ചിരി ആബ്സെന്റ് മൈൻഡ് ആണെങ്കിൽ, അത് അനുവാദം തരികയല്ല, ആണെങ്കിൽ പോലും അതിന്റെ രശ്മികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കും. നമുക്കറിയാം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുറിക്കകത്തിരുന്നാലും സൂര്യന്റെ വെട്ടം നമുക്ക് കിട്ടും. രാത്രി ആകുമ്പോൾ സൂര്യൻ മരിച്ചൊന്നും പോയില്ല, സൂര്യൻ അടുത്ത ഭൂപ്രദേശത്തേക്ക് കാണത്തക്കവണ്ണം വെളിപ്പെടുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയും നമ്മുടെ സ്ഥലത്ത് ഇരുട്ടായി എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ സമയം നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ നമുക്കത് ഇരുട്ടിന് കാരണമാകും. പക്ഷെ ആ പ്രാർത്ഥനയുടെ സമയം അതിന്റെ അറ്റത്തോ പള്ളിമുറിയുടെയോ അല്ലെങ്കിൽ പള്ളി കോമ്പൗണ്ടിന്റെയോ ഏതെങ്കിലും, ഇതൊരു സ്വാതന്ത്ര്യം കൊടുത്തതായിട്ട് എന്നെ ദുർവ്യാഖ്യാനിക്കരുത്. വേദപുസ്തകം വായിക്കുമ്പം വായിക്കാൻ കണ്ണുപിടിക്കുന്നില്ലെങ്കിൽ അത് കേൾക്കാനെങ്കിലും ചെവി കൂർത്തിക്കണം. ഇതിന്റെ ആ രശ്മികൾ, ആ പ്രകാശത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കാനുള്ള ഒരു മുഖാന്തരം ഉണ്ടാകണം. സോ ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു ഗ്രോ ഇൻ വിസ്ഡം. വീണ്ടും പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ഒരു എഫക്ട് അല്ലെങ്കിൽ അതിന്റെ യീൽഡിനെ കുറിച്ച് പറഞ്ഞാൽ, ദ ഫ്രൂട്ട് ഓഫ് പ്രെയർ ലൈഫ് ഈസ് ഡൂയിങ് ചാരിറ്റി. നമുക്ക് കനിവ് മനസ്സിൽ വരണമെങ്കിൽ, ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവം കനിവുള്ള ഹൃദയം കൊടുക്കൂ. യഥാർത്ഥമായി അല്ലെങ്കിൽ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അത് കിട്ടൂ. ഇന്ന് ഡിവോഴ്സിന്റെ എണ്ണം ഇഷ്ടംപോലെ കൂടുകയാണ്. കാരണം വിവാഹം നടക്കുന്നതിന് മുമ്പും അവർ ഒരു വർഷമെങ്കിലും നന്നായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യും, പ്രിപ്പറേഷൻ ഫോർ ദ മാരേജ്. അതിൽ 1 മണിക്കൂർ പ്രിമാരിറ്റൽ കൗൺസിലിംഗിന് തരും, ബാക്കി 364 ദിവസവും അവരുടെ വെന്യൂ കണ്ടെടുത്താന് ഐക്കണോഗ്രാഫി ഉള്ള പള്ളി വേണം, സൗണ്ട് സിസ്റ്റം നല്ലതായിട്ടുള്ള ക്വയർ വേണം, മാച്ചിങ് അവരുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കാപ്പ വേണം, ചെരുപ്പ് വേണം, അതിന് ചേരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഞാൻ അവരെ പരിഹസിക്കില്ല, ഇതെല്ലാം ഈ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് ഞാനും ചിന്തിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല, വ്യക്തമായിട്ട് തന്നെ പറയുന്നു. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ഒരു അംശം അവരും മറന്നുപോകുന്നു. മാതാപിതാക്കൾ ഭയത്തോടെ ഇത് പറയാതിരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ മാതാപിതാക്കളോടും മക്കളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഉടനെ പറയാം, അച്ഛാ അതല്ല അവരെ ക്രമീകരിക്കുന്നത്. അങ്ങനെ പറയണമെങ്കിൽ അവരുമായിട്ടുള്ള ഹൃദയബന്ധം എവിടെയോ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണോ ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. അതുകൊണ്ട് ഇനിയും സമയം പോയിട്ടൊന്നുമില്ല. ഇനിയും അത് തിരിച്ചെടുക്കാൻ പറ്റും. ശക്തമായി അല്പം അവരുടെ മുമ്പിൽ പരിഹാസപാത്രമാവും. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ ഉടനെ നമ്മളെ പരിഹസിക്കും, അത് ഉറപ്പാണ്. കാരണം ഒരു ഉദാഹരണം പറയാം, കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ജെറുസലേമിൽ പോയിട്ട് വന്ന മാതാപിതാക്കളെ കണ്ടിട്ട് വീട്ടിലെ മക്കൾ പറഞ്ഞൊരു ഒരു കമന്റ് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചിടാ, അപ്പനും അമ്മയൊക്കെ ഹോളിലാൻഡിൽ പോയിട്ട് വന്ന എന്തോ പറഞ്ഞു. അച്ഛ, ഇപ്പൊ വീട് നിറച്ചങ്ങ് സുവിശേഷമാണ്. രാവിലെ സുവിശേഷം, ഉച്ചയ്ക്ക് സുവിശേഷം, വൈകിട്ട് സുവിശേഷം. അവരിപ്പനും എരിശലേമിലാണെന്ന് അവരുടെ ഒരു തോന്നൽ. അപ്പൊ ഇങ്ങനെ പരിഹാസത്തോടാ പറഞ്ഞത്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ വന്ന് പറഞ്ഞു, അച്ഛാ അത് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ആ യാത്രയിടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നതിന്റെ ഒരു എഫക്ട് ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായെന്ന് അവര് പിന്നീട് തിരുത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എരിശലേമിൽ പോയ ഉടനെ എല്ലാം മാറുമെന്ന അർത്ഥത്തിലല്ല. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള തെളിമകൾ നമ്മൾ അറിയാതെ നമ്മുടെ വീടിനകത്തെത്തും, അത് ഉറപ്പാണ്. അതൊരു ഒരു ഒരു നനവ് പോലെയാ. നനവ് ഉണ്ടെങ്കിൽ ചില വിത്തുകൾ കിളിക്കും. വരൾച്ച ബാധിച്ചു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ വിത്തുകൾ ഉണങ്ങിപ്പോകും. അപ്പൊ പ്രാർത്ഥനയുടെ നനവുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായാൽ അവിടെ ആധ്യാത്മികതയുടെ, ദൈവകൃപയുടെ വിത്തുകൾ മുളച്ചു വരും. അത് മനസ്സിലാക്കാനുള്ളൊരു അവസരം. അതിലൂടെയാണ് മറ്റുള്ളവരോടൊരു കനിവും സഹതാപം, സഹാനുഭൂതി, കരുണ, സ്നേഹം, ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥന മഴ ഘനീഭവിച്ച്, മേഘം ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തുമ്പോൾ നിശ്ചയമായും ആ ദൈവത്തിന്റെ കൃപയാകുന്ന മേഘം ഘനീഭവിച്ച് പെയ്ത് മഴയായി നമ്മുടെ ഭവനങ്ങളിൽ പെയ്തിറങ്ങാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. In prayer, we are not alone. We are together with God. നമ്മൾ പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നവരാണ്. വിവാഹ ജീവിതം നയിക്കുന്നവരും ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവര് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബത്തിൽ ആറ് പേരുണ്ട്. അതിൽ ഒരു മകൻ, മൂത്ത മകൻ, അവരെല്ലാം ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാ. ഒന്ന് എന്നോട് പറഞ്ഞു, വെച്ചാ എനിക്ക് ആരുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവന്റെ അപ്പനോടുണ്ട്, അമ്മയുണ്ട്, 3 സഹോദരങ്ങളും ഉണ്ട്. അപ്പൊ 6 പേരുള്ള വീട്ടിലെ മകൻ പറയുന്നു, എനിക്ക് ആരുമില്ല. ചോദ്യമൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി ഇതിന്റെ കാരണം. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ആ വീട്ടിലില്ല. കാര്യം മാതാപിതാക്കള് ആവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു. മക്കള് ആ പഠനത്തോടൊപ്പം തന്നെ വ്യത്യസ്തമായ ടാലന്റുകൾ അവർക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടാണോ എന്നറിയാൻ പാടില്ല. ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, കുമോണിൽ പോകുന്നു. അവര് തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ മകനും ഇതെല്ലാം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പഠിക്കാനുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അവനിതിനകത്തൊന്നും താല്പര്യമില്ല. അവന് സ്വയം തോന്നിയത് ഞാൻ ഏകനാണ്. പക്ഷെ ഈ 6 പേരും കൂടെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ ഫീലിംഗ്, അവർക്ക് ദൈവമുണ്ട് എന്നൊരു തോന്നലിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട്. ഒരു കുറച്ചേറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമുട്ടിയ ഒരാളെ പല സന്ദർഭങ്ങളിൽ ഇത് നിർബന്ധിച്ച് ഓരോ വ്യക്തിയെയും കോമൺ ആയിട്ട് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചത് ഓരോരുത്തരെയും കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. 6 പേരോടും ഞാൻ സംസാരിച്ചു. സംസാരിച്ചതിന്റെ ഒടുവിൽ എന്റെ നിർബന്ധത്തിന് അവർ ദേവാലയ വിഷയത്തിനും വീട്ടിൽ ദൈവ ചൈതന്യം ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ വിഷയത്തിനും ഒക്കെ സമയം കണ്ടെത്തിയപ്പോൾ ഇപ്പോൾ ആ മകൻ പറയുന്ന ഇപ്പോഴാ ഞങ്ങളുടെ വീട്ടിൽ യഥാർത്ഥമായ ഒരു ജീവൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അല്ലാതെ ഞങ്ങളിതെല്ലാം റൊട്ടീൻ സഹിക്കുന്നവരായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല, ഒരുമിച്ച് കഴിക്കാറില്ല, ഒരുമിച്ച് ഞങ്ങൾ എങ്ങും പോകാറുമില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങൾ എന്നും ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നി, ഐ എം എലോൺ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നതും ഇത് തന്നെയാണ്. ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്തയിൽ നമ്മൾ ഉറപ്പിക്കപ്പെടുവാൻ, സ്ഥാപിക്കപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അവസരമാണ് പ്രാർത്ഥന. ഞാൻ അവസാനിപ്പിക്കുന്നു. പറയാൻ ശ്രമിച്ചത് ഇത്രയുമേ ഉള്ളൂ. ഗെത്സെമന തോട്ടത്തിലേക്കും കർത്താവ് കടന്നു ചെന്ന് ആദ്യ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നു. 2 പ്രാവശ്യം ചെന്ന് പിതാവാൻ ദൈവത്തോട് സ്വന്തമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. പിതാവേ, പാനപാത്രം കഴിയുമെങ്കിൽ എന്റെ എന്നിൽ നിന്ന് മാറണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ വേറ്റട്ടെ. ആ സമയത്താണ് ക്രിസ്തുവും നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു ഏകനല്ല, പിതാവാൻ ദൈവം കൂടെയുണ്ട്. ഈ ചെറിയ ചിന്തകൾ, നമ്മൾ പ്രാർത്ഥന നന്നായിട്ട് അറിയാവുന്നവരാണ്, നിർവചനങ്ങൾ നമ്മളെ പഠിച്ചിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ അറിയാം, വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും ഈ പ്രാർത്ഥന വളരെ അനിവാര്യമാണെന്ന് നമുക്ക് ബോധമുണ്ടാകുവാൻ, എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ എന്നോട് ബോധ്യം ഉണ്ടാക്കുവാൻ തന്നെ ഞാനിത് പറയാൻ ശ്രമിച്ചതെന്ന് മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഒരു പ്രസ്താവന കൂടി പറയുവാനായിട്ട് ഞാൻ സമയമെടുക്കട്ടെ. MMESന്റെ ഭദ്രാസന ആനുവൽ കോൺഫറൻസ് ഈ വർഷം നടത്തപ്പെടുന്നത് ഒർലാൻഡോ സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ ആഭിമുഖ്യത്തിലാണ്. ഒക്ടോബർ മാസം 13, 14, 15, 16 തീയതികളിൽ 13-ാം ദിവസം അവിടെ ഒരു സെയിന്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഓൾഡ് സിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അതിന്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തുള്ള ഒരു കൊച്ചു ടൗൺ ആണ്. അത് കണ്ടിട്ട് ആ ദിവസം വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ കോൺഫറൻസും ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി അത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജൂലൈ 15 അതിന്റെ രജിസ്ട്രേഷന്റെ അവസാന സമയം. $100 രജിസ്ട്രേഷന് കൊടുക്കണം. അത് ഭക്ഷണ കാര്യത്തിന്റെ ചെലവിന് വേണ്ടിയാണ്. അതിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസം. അഭിവന്യ ഭദ്രാസനത്ര പോലീസ ഡോക്ടർ സെക്കരിയാസ് മാർ അത്രയും തിരുമേനിയിൽ. അതോടൊപ്പം തന്നെ വേദപുസ്തകവും വ്യാഖ്യാനങ്ങളും നന്നായി പഠിപ്പിക്കുവാൻ കഴിവുള്ള വൈദികരും അൽമായ നേതൃത്വവും ഒക്കെ ചേർന്ന് വിവിധ ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇതൊരു ഗൗരവമായി പരിഗണിച്ച് കോവിഡിനെ ഭയപ്പെട്ട് നിൽക്കാതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. അത് പോകുന്നത് എന്തുകൊണ്ടും അനുഗ്രഹപ്രദമായിരിക്കും. അവിടെയുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് മാത്യു അച്ഛൻ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എത്രയും വേഗം അതാത് ദേവാലയങ്ങളിലെ MMESയുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാനുള്ള പരിശ്രമം നടത്തണം. കുടുംബമായിട്ട് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണം ഉണ്ടായിരിക്കും എന്നുള്ള സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മനസ്സിൽ രോഗമോ പ്രതിസന്ധിയോ ഉത്കണ്ഠകളോ മൂലം ഭയപ്പെടുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി ദൈവസന്നിധിയിൽ ഓർക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇപ്പം നമ്മൾ ഓർത്തതുപോലെ ദൈവം അവരോട് കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമായ ചൈതന്യം ലഭിക്കുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ബിജോയച്ചൻ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ബഹുമാനപ്പെട്ട ബിജോയച്ചനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ബിജോയച്ചൻ, മറ്റേതെങ്കിലും വൈദിക ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്നെ ഞാൻ സഹായിക്കും, ശക്തീകരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, അങ്ങയുടെ കൃപാ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതും പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതുമായ ഓരോ വ്യക്തികളെയും അവരുടെ ഭവനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം തമ്പുരാൻ തന്റെ കലം നീട്ടി അവരെ സ്പർശിച്ച് അനുഗ്രഹിച്ച് ധൈര്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടുന്ന ദൈവകൃപയുടെ സമൃദ്ധമായ ബലം നൽകി അവരെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. കരുണാസമ്പന്നനായ കർത്താവേ, അങ്ങയുടെ കൃപയിലും കരുണയിലും ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങൾക്കിടയാവണമേ. ഇന്ന് പ്രാർത്ഥനയിലൂടെ ഉണ്ടാകേണ്ടുന്ന അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചില ചിന്തകൾ പങ്കുവച്ചു. കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും ഞങ്ങളുടെ അപേക്ഷകളെ സമർപ്പിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും ദൈവജ്ഞാനത്തിൽ വളരുവാനും നീ ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളെ ഭരിക്കുവാനുമൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ അനുഗ്രഹത്തിന്റെയും സജീവമായ ജീവന്റെയും തുടിപ്പുകളായി തീരുവാൻ തക്കൊണ്ട് ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിലെ എല്ലാ ഭവനങ്ങളെയും എല്ലാ ഇടവകകളെയും എല്ലാ ദൈവമക്കളെയും അഭിഷിക്തന്മാരെയും മഹാപുരോഹിതന്മാരെയും ഞങ്ങളുടെ സഭയും ഒക്കെ ഓർക്കുന്നു. കർത്താവെ, ദൈവകൃപയിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് അവസരവും കൃപയും നൽകണം. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാൽ ആ ദാനത്തെ ആധ്യാത്മിക അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നത്. ചെറുതും വലുതുമായി ഈ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് ക്രമീകരണം നൽകുന്നവരെയും നേതൃത്വം നൽകുന്നവരെയും അവിടുത്തെ കൃപയിൽ വാഴ്ത്തണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഈ ആഴ്ച നടക്കുവാനിരിക്കുന്ന അതിന്റെ അസംബ്ലി ഏറ്റവും ഭംഗിയായും കൃപയായും പൂർത്തീകരിക്കാൻ സജ്ജരാക്കണമേ. ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞ ദൈവസ്ഥാനത്തിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിലും സജീവാവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാധ്യാത്മിക കൃപയുള്ള വൈദികന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനും നടത്തപ്പെടുന്ന ശുശ്രൂഷകളൊക്കെ ദൈവനിബ്രാൻ സ്വീകരിക്കാനും ശക്തരാക്കണമേ. പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളെ ഇടവകയും പ്രത്യേകം അവർക്ക് ധൈര്യത്തിലും കൃപയിലും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്ന് പൂർവികരായി വാങ്ങിപ്പോയവരെയും പ്രത്യേകമായി ഓർക്കുന്നു. ദൈവം വലതുഭാഗത്ത് ഇരിപ്പിടങ്ങളിൽ ഇരുത്തണമേ. മനസ്സിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക ഈ പ്രാർത്ഥനാ ഫെലോഷിപ്പിനോടും ഇതിൽ സംബന്ധിച്ചവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും ഭദ്രാസനത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ധന്യമായ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാമനച്ചനോടും മറ്റ് വൈദികരോടും പ്രാർത്ഥനാ പൂർവ്വത്തിന്റെ പങ്കാളികളാകുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹവും കൃതജ്ഞതയും ഭദ്രാസന മെത്രാപോലിത്തയ്ക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട രാജേഷത്തിന് വേണ്ടിയും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ കൃത്യനിഷ്ഠയോട് ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജനോടുമുള്ള പ്രത്യേകമായ സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവകൃപയിൽ കൂടുതൽ ശരണപ്പെടുവാനും ദൈവകൃപയിൽ നിറയുവാനും വരുന്ന ആഴ്ചക്കാലം നിങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.